നമ്മുടെ നാട്ടിൽ ഈ ലോകകപ്പ് ഫുട്ബോൾ ജ്വരം ഇങ്ങനെ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കോട് കൂടിയിട്ട് അർജൻറ്റീന അരങ്ങേറിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കിളിയൻ എംബാപ്പെ അതിഗംഭീരമായ ഫോമിലാണ്. ഫ്രാൻസും അതിഗംഭീരമായ തുടക്കം കുറിച്ചിട്ടുണ്ട്. മറ്റ് ടീമുകളൊന്നും മോശമായിട്ടില്ല, നല്ല ടീമുകളൊക്കെ ഗംഭീരമായ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഫുട്ബോൾ പ്രേമികളുള്ളത് വടക്കൻ ജില്ലകളിലാണ്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് മുതലായ ജില്ലകളിലാണ്. അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വിനോദമല്ല, നേരെ മറിച്ച് വലിയൊരു വികാരമാണ്. അങ്ങനെ ഉള്ളതായി ഈ സ്ഥലത്ത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാമെന്ന് വെച്ചാൽ 2008-ലാണ്, ഇപ്പോഴൊന്നുമല്ല. ഞാൻ എന്തോ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പൊന്നാനിക്ക് പോവുകയാണ്. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു, കുന്നംകുളം കഴിഞ്ഞു, പെരുമ്പിലാവ് കഴിഞ്ഞു, അതുവരെ പല സ്ഥലത്ത് ഫ്ലക്സ് ബോർഡുകളുണ്ട്. പെരുമ്പിലാവ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരങ്ങാടി കാണുന്നു. അവിടെ ആ നിറയെ മഞ്ഞക്കൊടികളാണ്. ഞാൻ വിചാരിച്ചു വല്ല SNDP-ക്കാരുടെ വല്ല പരിപാടി ആയിരിക്കും, വെള്ളാപ്പള്ളി നിന്നാവശ്യം വരുന്നുണ്ടാവും. മലപ്പുറം ജില്ലയിലൊക്കെ വെള്ളാപ്പള്ളിക്ക് ഇത്രയധികം ആരാധകരുണ്ടോ എന്ന് വിചാരിച്ചു. അടുത്ത ഒരു അങ്ങാടി പോലത്തെ സ്ഥലത്തെത്തിയപ്പം എനിക്ക് കാര്യം മനസ്സിലായി, അവിടെ കാണുന്നത് മഞ്ഞക്കൊടിയല്ല, നീലക്കൊടിയാണ്. അത് അർജൻറ്റീനയുടെ കൊടിയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഓ, ഇത് അർജൻറ്റീനയാണെങ്കിൽ പിന്നെ മറ്റത് ബ്രസീലായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. പിന്നീട് അങ്ങോട്ട് പോയ സ്ഥലത്തൊക്കെ ഇതാണ് അവസ്ഥ, എല്ലായിടവും അലങ്കരിച്ചിരിക്കുന്നു, ഒന്നുകിൽ നീലക്കൊടി അല്ലെങ്കിൽ മഞ്ഞക്കൊടി. മറ്റ് ടീമുകളുടെയും കൊടികളൊക്കെ ഉണ്ട് എങ്കിലും ഈ രണ്ടിനോടും കിടപിടിക്കാവുന്ന ഒന്നും ആ ഭാഗത്ത് കണ്ടില്ല. എടപ്പാളിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഒരു ചായ കുടിച്ചിട്ട് ബാക്കിയാവാം എന്ന് വിചാരിച്ചു. ആ കടയിൽ ചെന്നപ്പോൾ ഒരു സാമാന്യം തിരക്കുള്ള ഒരു ചായ മക്കാനിയാണ്. അവിടെ ഈ ഹോട്ടലിൻ്റെ ഭിത്തിയിൽ കാഷറിൻ്റെ നേരെ പുറകിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഒരു പൂർണ്ണകായ ചിത്രം മാലയിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് മലപ്പുറം ജില്ലയിലെ കളിക്കമ്പത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. ഞാൻ പൊന്നാനിയിൽ നിന്ന് യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, റോഡിലൊരു സ്ഥലത്ത് പന്തം കൊളുത്തി പ്രകടനമാണ്. ഏതാനും ചെറുപ്പക്കാർ കയ്യിൽ എരിയുന്ന പന്തങ്ങളുമായിട്ട് മുദ്രാവാക്യം വിളിച്ചു പോകും. ഞാൻ വണ്ടി സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു, എന്താ സംഭവം എന്നറിയണു. നോക്കുമ്പോഴത്തെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അന്നത്തെ വൈകുന്നേരത്തെ കളി അർജൻറ്റീന ജയിച്ചു. അർജൻറ്റീനയുടെ ഫാൻസ് നടത്തുന്ന സന്തോഷം സഹിക്കാൻ വയ്യാതെയുള്ള പന്തം കൊളുത്തി പ്രകടനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് മലപ്പുറം ജില്ലയിൽ അല്പം കൂടുതലാണ്. ഇപ്പോൾ സമീപകാലത്തായിട്ട് ചില മുസിയാക്കന്മാരും മുക്രിമാരൊക്കെ ഫുട്ബോൾ കളി കാണുന്നതിലും തെറ്റില്ല, പക്ഷേ ഈ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുതലായ എന്താണ് യഹൂദി നസ്രാണികളെ ഒന്നും ആരാധിക്കുന്നത് ശരിയല്ല, ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഫത്വകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് ഈ ഫത്വയിലൊന്നും യാതൊരു താല്പര്യവുമില്ല. അവർ നോക്കുമ്പോൾ ഫുട്ബോൾ എവിടെ കിടക്കുന്നു, ഫത്വ എവിടെ കിടക്കുന്നു, അങ്ങനെ ആളുകളത് ഗൗനിക്കാതെ പോവുകയാണ്. ഏതായാലും ഈ ദുസ്ഥിതിക്ക് പരിഹാരം കുറിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മീഡിയ വൺ ചാനൽ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. മീഡിയ വൺകാർക്ക് ഒരു ഗുണമുണ്ട്, അത് നമുക്കറിയാമല്ലോ. ഈ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ വർഗീയത, ജാതീയത, വംശീയത എന്ന് പറയില്ല, വംശീയത കുത്തിച്ചെലുത്തുന്നവരാണ്. അവർ ഏത് കാര്യത്തിലും ഇത് കണ്ടുപിടിക്കും. അതിന് ഭയങ്കര അസാമാന്യമായി ബിരുദമാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ രത്തൻ ടാറ്റ മരിച്ചപ്പോൾ അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞു, രത്തൻ ടാറ്റയുടെ കൈകളിൽ ചോരയുണ്ട്. കാരണം ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്നവരാണ്. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെയും ആ യുവതികളെയും യുവാക്കളെയും ഒക്കെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അറബികളുടെ, ഫലസ്തീൻകാരുടെ, മുസ്ലിങ്ങളുടെ ചോര പുറൻ്റെ കൈകളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് വലിയ കഴിവാണ്, വലിയ താല്പര്യമാണ്, വലിയ സാമർഥ്യമാണ്. ഇപ്പോൾ അത് അർജൻറ്റീനയെക്കുറിച്ച് ഇതുപോലൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ അർജൻറ്റീന എന്ന് പറയുന്നത് ഭയങ്കര ഒരു നിയോ ഫാസിസ്റ്റ് രാജ്യമാണ്. അവിടെ ഭയങ്കരമായ ഫാസിസമാണ്. അവരാദ്യകാലം മുതൽക്ക് ഇന്നൊന്നല്ല തുടങ്ങിയ കഥയല്ല പറഞ്ഞത്, അവിടെ ആദിമനിവാസികൾ മാത്രമുള്ള കാലത്ത് ഈ സ്പാനിയാർഡ്സ് എന്ന് പറഞ്ഞ സ്പെയിൻകാരവിടെ ഭരിക്കും, അവിടെ കോളനി ഉണ്ടൊക്കെ ചെയ്തു. അങ്ങനെ കോളനിയായിട്ട് തുടങ്ങിയ രാജ്യമാണ്. അതിൻ്റെ ഒരു കൊളോണിയൽ പാരമ്പര്യം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ ടീമിൽ മുഴുവനും വെളുത്ത തുലിയുള്ള ആളുകളാണ്, കറുത്ത വർഗ്ഗക്കാരാരുമില്ല. അതിൻ്റെ കാരണം ഇവർ കറുത്ത വർഗ്ഗക്കാരെ ടീമിലെടുക്കാത്തതാണ്. ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഈ അർജൻറ്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ ഫലസ്തീന് എതിരെ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് സംഗതി ഭയങ്കര രസമാക്കി വെച്ചിരിക്കുകയാണ്. ആ ചർച്ചയിൽ സാക്ഷാൽ ദാവൂദ് തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാവൂദുണ്ട്, അജിംസും ഉണ്ട്, പിന്നെ നടുക്കിരിക്കുന്ന വേറൊരു ചങ്ങാതിയാണ് അയാൾ. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേരറിയില്ല. അപ്പോൾ ഇവരുടെ ഈ ചർച്ചയുടെ ഫലമായിട്ട് ഇപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ, അർജൻറ്റീനയോട് അവിശ്വാസം ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ അർജൻറ്റീനയെ പിന്തുണയ്ക്കാൻ ഇവിടെ ആരുമില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിച്ചാൽ നമ്മൾ മീഡിയ ചാനലിൽ വലിയ പങ്കുണ്ട്. അവരുടെ പ്രചരണ സ്വഭാവമുള്ള വീഡിയോകൾക്ക് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓരോ സംഘടനക്കാരും ഓരോ ടീമിനെ സ്പോൺസർ ചെയ്ത് അവരുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരുമിപ്പിക്കാനല്ല, അവരെ പരമാവധി ഭിന്നിപ്പിക്കാനും വികേന്ദ്രീകരിപ്പിക്കാനും കഴിയുമെങ്കിൽ ഇവർ തമ്മിൽ വെട്ടുകുത്തുണ്ടാക്കാനും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മീഡിയ വണ്ടി ഒന്നും ദുഷ്പ്രചരണം ഒരു പരിധിക്കപ്പുറത്ത് കേരളത്തിൽ ചെലവാകുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ, സംഗതി ജോറാവുന്നുണ്ട്. ഈ കേരള ഭ്രാന്താലയം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ മൗദൂദി ചാനൽ കണ്ടറല്ല കണ്ടിരുന്നെങ്കിൽ പുള്ളി ഇതിനേക്കാൾ കടുത്ത എന്തെങ്കിലും വാക്ക് പറയുമായിരുന്നു. ലാൽസലം.